السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد، رحمن رايا سهودر مالي حديث جبريل الإيمان باليوم الآخر عند يدينا تير الله بالشواسا. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഈമാനു ബിൽ യൗമിൽ ആഖിറിൽ പെട്ടതാണ് ഹൗലിലുള്ള വിശ്വാസം എന്നുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബഅസിന് ശേഷമുള്ള മഹ്ഷറിലെ കാര്യങ്ങളും അതുപോലെ അവിടെ ഉണ്ടാകുന്ന ഹിസാബിനെ കുറിച്ചുമെല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇനി അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ധാരാളം കാലം മഹ്ഷറിൽ നിർത്തിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ആദരവായിക്കൊണ്ട് ആളുകൾക്ക് നൽകുന്ന ഒരു വെള്ളമാണ് ഹൗദിലെ വെള്ളം എന്ന് പറയുന്നത്. ആളുകൾ വലിയ ദാഹിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അനുമതിയാൽ നൽകുന്ന വെള്ളത്തിനാണ് ഹൗദിലുള്ള വെള്ളം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരിക്കൽ സഹാബത്തുമായി ഇരിക്കുന്ന സമയത്ത് പറഞ്ഞതായി കാണാൻ സാധിക്കും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല ബൈന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ذات يوم بين اظهرنا اذ اغفى اغفاتا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഞങ്ങളുടെ ഇടയിലായിരിക്കെ പെട്ടെന്നിങ്ങനെ മഴക്കത്തിലേക്ക് വീണു. അവിടെ ഇങ്ങനെ മയങ്ങി ഇങ്ങനെ ഉറങ്ങുകയുണ്ടായി. സഹാബത്തുമായി കൂടെ ഇരിക്കുകയായിരുന്നു, അങ്ങനെ മയക്കത്തിലേക്ക് വീണു. പിന്നീടത മുതബസ്സിമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പുഞ്ചിരിച്ചുകൊണ്ട് തല ഉയർത്തുകയുണ്ടായി. സഹാബത്ത് പറയുന്നു, ഫഖുൽനാ മാ അൽഹഖ യാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂലെ താങ്കൾ എന്താണ് ഇങ്ങനെ ചിരിക്കാൻ കാരണം? അത് ഒരുമിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റു, ഒരു ചെറിയൊരു മയക്കം, ഉറങ്ങി എഴുന്നേറ്റത്തിന് ശേഷം ചിരിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻസിലത് അലയ്യ ആനിഫൻ സൂറ, എനിക്കിപ്പോൾ ഒരു സൂറത്ത് അവതരിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് വഹി ഇറങ്ങുന്നതിന്റെ ഒരു രൂപമാണ് അവിടുന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അതിലൂടെ വഹി വരിക എന്നുള്ളത്. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ കണ്ണുകൾ മാത്രമാണ് ഉറങ്ങുക, കൽബുറങ്ങുകയില്ല. അപ്പോൾ എനിക്ക് ഒരു സൂറത്ത് ഇപ്പോൾ അവതരിക്കുകയുണ്ടായി എന്ന് പറഞ്ഞു. ഫഖറാ, അവിടുന്ന് പാരായണം ചെയ്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. സൂറത്തുൽ കൗസർ എന്ന് പറയുന്ന ഖുർആനിൽ ഏറ്റവും ചെറിയ സൂറത്തുകളിൽ ഒന്നായ ആ കൗസർ എന്ന് പറയുന്ന ഇന്ന അഅതൈനാകൽ കൗസർ എന്ന് ആരംഭിക്കുന്ന സൂറത്ത് അവിടുന്ന് പാരായണം ചെയ്യുകയുണ്ടായി. എന്നിട്ട് അവിടുന്ന് ചോദിച്ചു, അതദറൂനമൽ കൗസർ, അഥവാ അള്ളാഹു തആല പറഞ്ഞു, ഇന്ന അഅതൈനാകൽ കൗസർ, നബിയെ ഞാൻ താങ്കൾക്ക് കൗസർ നൽകിയിരിക്കുന്നു. സഹാബത്തിനോട് അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് കൗസർ എന്നറിയുമോ? അവർ പറഞ്ഞു, അള്ളാഹു റസൂലുഹു അലം, അള്ളാഹുവിനും അവന്റെ റസൂലിനുമാണ് അറിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു നഹ്റുൻ വഅദനീഹി റബ്ബി അസ്സ വജൽ خير كثير هو حول ترد عليه امتي يوم القيامه انيته عدد النجوم. അതെനിക്കെന്റെ റബ്ബ് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു അരുവിയാണ്, ഒരു നദിയാണത്. അതിൽ ഒരുപാട് നന്മകളുണ്ട്, ധാരാളം ഖൈറുകളുണ്ട്. അതൊരു ഹൗളായിരിക്കും, അഥവാ വെള്ളം ഇങ്ങനെ സംഭരിച്ചു വെക്കുന്നതിനാണ് ഹൗൾ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെയുള്ള ഒരു ഹൗളായിരിക്കും അത്, എന്റെ ഉമ്മത്തിൽ അതിൽ നിന്നും വെള്ളം കുടിക്കുന്നതിനായി ആളുകൾ വന്നു ചേരുന്നത്. അതിലെ വെള്ളപാത്രങ്ങൾ, വെള്ളം കോരുന്നതിന് വേണ്ടിയിട്ടുള്ള പാത്രങ്ങൾ, അത് നക്ഷത്രത്തോളം ഉണ്ടായിരിക്കും എന്ന് അവിടുന്ന് അറിയിക്കുകയുണ്ടായി. അപ്പോൾ ഹൗൽ എന്ന് പറയുന്നത് ഖുർആനിലും സുന്നത്തിലും നമുക്ക് സ്ഥിരപ്പെട്ടിട്ടുള്ള, സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള കാര്യത്തിൽപ്പെട്ടതാണ്. ഈ സൂറത്തിൽ പറയുന്ന ഇന്ന അഅതൈനാകൽ കൗസർ, പണ്ഡിതന്മാർ വിശദീകരിച്ച ധാരാളം നന്മ എന്നാണ് കൗസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം നന്മ നൽകിയിട്ടുണ്ട്. പക്ഷേ ആ നന്മയിൽ ഏറ്റവും വലിയൊരു നന്മയാണ് സ്വർഗത്തിലുള്ള കൗസർ എന്ന് പറയുന്ന നദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി എന്നുള്ളത്. ആ നദിയുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം സഹാബത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം പറഞ്ഞു, ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, മആനിയത്തുൽ ഹൗദ്, ആ ഹൗദിലുള്ള പാത്രങ്ങൾ എങ്ങനെയായിരിക്കും? ഹൗദിൽ വെള്ളം കുടിക്കാൻ പാത്രമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കുടിക്കാൻ കൊടുക്കും, അതിന്റെ രൂപം എങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, വല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദി, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അങ്ങനെയുള്ളവനായ അള്ളാഹു തന്നെയാണ് സത്യം. അതിനെ കുറിച്ച് പറഞ്ഞു, ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ടോ, എത്ര നക്ഷത്രങ്ങൾ ആകാശത്തിലുണ്ടോ അത്രയും നക്ഷത്രങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അത്രയും നക്ഷത്രങ്ങളുടെ എണ്ണത്തിൽ പാത്രങ്ങൾ ഉണ്ടാകും. എന്നിട്ട് പറഞ്ഞു, അവിടുന്ന് പിന്നീട് അറിയിക്കുകയുണ്ടായി, അതിൽ നിന്നും ആരെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവനൊരിക്കലും ദാഹമുണ്ടാവുകയില്ല എന്ന് പറയുകയുണ്ടായി. നമ്മൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, സ്വർഗത്തിൽ ഒരുപാട് അരുവികളുണ്ട്, തേനിന്റെയും അതുപോലെ പാലിന്റെയും മദ്യത്തിന്റെയും ഒക്കെ അരുവികളുണ്ട്, അതെല്ലാം പിന്നീട് ആസ്വാദനത്തിന് വേണ്ടി കുടിക്കുന്നതാണ്. ഒരാൾക്ക് ഹൗദിൽ നിന്നും ദാഹിച്ചു വലഞ്ഞിരിക്കുന്ന സമയത്ത് ഹൗദിൽ നിന്നും വെള്ളം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് ദാഹമില്ല. ദാഹമെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു പ്രയാസമാണ്, ദാഹിക്കുമ്പോൾ നമുക്കറിയാവുന്ന കാര്യം. അങ്ങനെ ഒരു പ്രയാസം പിന്നീടില്ല. സ്വർഗത്തിലുള്ള കുടിക്കുന്നതെല്ലാം അത് ആസ്വാദനത്തിന് വേണ്ടി മാത്രമാണ്. നമ്മുടെ ദുനിയാവിൽ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കുടിച്ചാൽ അല്പമേ കുടിക്കാൻ സാധിക്കുകയുള്ളൂ, എത്ര രുചിയുള്ളതായാലും നമുക്ക് ഒരുപാട് കുടിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ സ്വർഗത്തിൽ അങ്ങനെയല്ല, അവർക്ക് ആസ്വാദനം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ ഹൗദിൽ നിന്നും കുടിപ്പിക്കപ്പെട്ടാൽ പിന്നീട് അവന് ദാഹം എന്ന് പറയുന്നത് ഉണ്ടാവുകയില്ല. എന്നിട്ട് പറഞ്ഞു, യഷ്ഖുബു ഫീഹി മീസാബാനി മിനൽ ജന്ന, അതിൽ രണ്ട് സ്വർഗത്തിൽ നിന്നുള്ള രണ്ട് അരുവികൾ അതിലേക്ക് പതിക്കുന്നുണ്ട്. മീസാബ് എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ വെള്ളം പുറത്തേക്ക് കളയുന്നതിന് വേണ്ടി, മുകളിൽ നിന്നും നമ്മൾ പാത്തി എന്നൊക്കെ ആൾക്കാർ ചില ആളുകൾ പറയും, അതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് കളയുന്നതിന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ സ്വർഗത്തിൽ അങ്ങനെയുള്ള രണ്ട് ഒഴുക്കുകൾ ഈ ഹൗദിലേക്കുണ്ട്, അഥവാ സ്വർഗ ഹൗദിൽ ഉള്ളതാണ്. കൗസർ എന്ന് പറയുന്നത് നദിയത സ്വർഗത്തിലുള്ളതാണ്, അതിൽ നിന്നുള്ള വെള്ളമാണ് ഹൗദിലേക്ക് എത്തുന്നത്. അങ്ങനെ രണ്ട് ഭാഗങ്ങൾ അതിലൂടെ അരുവികൾ പതിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അവിടുന്ന് പറഞ്ഞു, അതിൽ നിന്ന് കുടിച്ച ആളുകൾക്ക് പിന്നീട് ദാഹം ഉണ്ടാവുകയില്ല. എന്നിട്ട് അതിന്റെ വിസ്തീർണവും പറഞ്ഞു കൊടുത്തു, അർളുഹു മിസ്ലു തൂലിഹി, അതിന്റെ നീളവും വീതിയും ഒരുപോലെയാണ്, അഥവാ സമചതുരത്തിലാണതുള്ളത് എന്നർത്ഥം. നീളവും വീതിയും ഒക്കെ ഒരുപോലെ തന്നെയാണ്. എന്നിട്ട് പറഞ്ഞു, മാ ബൈന അമ്മാൻ ഇലാ ഐല, അത് അമ്മാൻ, അമ്മാൻ ഐല എന്ന് പറയുന്നത് ഇന്നത്തെ ജോർദാനിലുള്ള രണ്ട് സ്ഥലങ്ങളാണ്, അമ്മാനും ഐലയും രണ്ട് ജോർദാനുള്ള സ്ഥലങ്ങളാണ്. അത്ര ദൂരം, വേറെ ചില രിവായത്തിൽ യമനിലെ രണ്ട് സ്ഥലങ്ങൾ പറഞ്ഞു കൊടുത്തതായി കാണാൻ സാധിക്കും, വേറെ ചില രിവായത്തിൽ സർവാർസിന് മദീനത്ത് നിന്നും അമ്മാനിലേക്ക് എത്ര ദൂരമുണ്ട്, അങ്ങനെയൊക്കെ വ്യത്യസ്ത രൂപത്തിൽ പറഞ്ഞു കൊടുത്തതായി കാണാൻ സാധിക്കും. അത് അത്രയും വിശാലമായിരിക്കും ആ ഹൗദ്, അതിലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് തിക്കും തിരക്കും ഉണ്ടാക്കേണ്ടി വരികയില്ല, അതിലെ പാത്രങ്ങൾക്ക് വേണ്ടി അടികൂടേണ്ടതില്ല, അത്രയും വിശാലവും അതുപോലെ എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, മാഉഹു അഷദ്ദു ബയാളം മിനൽ ലബനി വഅഹ്ലാ മിനൽ അസൽ, ആ ഹൗദിലുള്ള വെള്ളം എന്ന് പറയുന്നത് അത് പാലിനേക്കാളും വെളുത്തതാണ്, വെളുത്തിട്ടുള്ളതാണ്, അതുപോലെ തന്നെ തേനിനേക്കാളും രുചികരമായ മധുരമുള്ളതാണ് എന്ന് അവിടുന്ന് പറയുകയുണ്ടായി. ഇത് ഹൗദുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഏതാനും ചില കാര്യങ്ങളാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയോടൊക്കെ എന്താണ് ഹൗദും കൗസറും തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ ചോദിക്കപ്പെട്ടിട്ടുണ്ട്. ആളുകൾ പൊതുവെ ഹൗദുൽ കൗസർ എന്ന് ഒരുമിച്ച് കേട്ടതുകൊണ്ട് അതൊരു കാര്യമാണ് എന്ന് വിചാരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, കൗസർ എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയിട്ടുള്ള സ്വർഗത്തിലുള്ള ഒരു നദിയാണ്, അത് സ്വർഗത്തിലാണുള്ളത്. എന്നാൽ ഹൗദ് അതുണ്ടാകുന്നത് അത് ഖിയാമത്ത് നാളിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയൊരു മൗഖിഫുണ്ട്, ആളുകളെല്ലാം ഒരുമിച്ച് കൂടുന്ന ഭൂമിയെ മറ്റൊരു ഭൂമിയാക്കി മാറ്റിയിട്ട് എല്ലാ ആളുകളും ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ആ ഭൂമിയിലായിരിക്കും ഈ ഹൗദ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്നാൽ ഹൗദിലെ വെള്ളം അത് കൗസറിൽ നിന്നും വരുന്നതാണ്. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും ഹൗദുൽ കൗസർ എന്നൊറ്റ വാക്കിൽ പറയുന്നത്. അള്ളാഹു തആല എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് താങ്കൾക്ക് കൗസർ നൽകിയിരിക്കുന്നു എന്നുള്ളത്. അതിന്റെ തഫ്സീറുകൾ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ റസൂലെ, തീർച്ചയായും താങ്കൾക്ക് ധാരാളം നന്മകൾ നൽകിയിരിക്കുന്നു, അതിൽ പെട്ടതാണ് സ്വർഗത്തിലുള്ള ഈ അരുവി എന്നുള്ളത്. അതിനെക്കുറിച്ച് ഒരുപാട് വർണ്ണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെയും പറഞ്ഞതായി കാണാൻ സാധിക്കും. ആ കൗസറിനെ കുറിച്ച് പറഞ്ഞതാണ്, അൽ കൗസറു നഹറും ഫിൽ ജന്ന, കൗസർ എന്ന് പറയുന്നത് അത് സ്വർഗത്തിലുള്ള ഒരു നദിയാണ്, അതിന്റെ രൂപം എന്താണ്? ഹാഫതാഹു മിൻ ദഹബിൻ. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാവിൽ കണ്ടിട്ടുള്ളതാണ്. മിഅ്റാജിന്റെ രാവിൽ അവിടുന്ന് സ്വർഗവും നരകവും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അന്ന് കണ്ടിട്ടുള്ള കാര്യമാണിത്. അൽ കൗസറു നഹറു ഫിൽ ജന്ന. കൗസർ എന്ന് പറയുന്നത് സ്വർഗത്തിലുള്ള ഒരു നദിയാണ്. ഹാഫതാഹു മിൻ ദഹബിൻ, അതിന്റെ ഇരു തീരങ്ങളും അഥവാ രണ്ടു ഭാഗങ്ങളും അതെല്ലാം സ്വർണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്, വളരെ ഭംഗിയുള്ളതാണ്. അതുപോലെ പറഞ്ഞതായി കാണാൻ സാധിക്കും, മജ്റാഹു അലൽ യാഖൂതി വജ്റാഹു അലൽ യാഖൂത്. അതുപോലെ മുത്തുകളിലൂടെയാണ് അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, അത് അതിന്റെ താഴ്ഭാഗത്തൊക്കെ മുത്തുകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തുർബത്തുഹു അത്യബു മിനൽ മസ്ക്, അതിന്റെ താഴ്ഭാഗത്തുള്ള മണ്ണ് കണ്ടാകും, ആ മണ്ണ് കസ്തൂരിയേക്കാൾ മിസ്കിനേക്കാളും മുന്തിയ ഇനമാണ്. വമാഉഹു അഹ്ല മിനൽ അസൽ വഅശദ്ദു ബയാളം മിനൽ സൽജ്, അതിലെ വെള്ളം തേനിനേക്കാൾ മധുരമുള്ളതും അതുപോലെ തന്നെ മഞ്ഞിനേക്കാളും വെളുത്തതുമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെ ധാരാളം ഹൗദിനെ കുറിച്ച് വിശദീകരിച്ച് അവിടുന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന്റെ വലിപ്പത്തെക്കുറിച്ച്, അതിലുള്ള പാത്രത്തെക്കുറിച്ച്, ആ വെള്ളത്തിനെ കുറിച്ച് തന്നെ മൂന്ന് സിഫത്തുകൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതിന്റെ രുചി, അതിന്റെ നിറം, അത് പാലിനേക്കാൾ വെളുത്തതാണ്. അതിന്റെ രുചി, അത് തേനിനേക്കാൾ മധുരമുള്ളതാണ്. അതിന്റെ ഗന്ധം, അത് കസ്തൂരിയേക്കാളും സുഗന്ധമുള്ളതാണ്. അങ്ങനെ എങ്ങനെ ആയാലും ഒരുവൻ ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു വെള്ളമാണ് കൗസറുള്ള വെള്ളം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. ആളുകൾ സിറാത്ത് കടക്കുന്നതിന് മുമ്പ് മഹ്ഷറിൽ ഇങ്ങനെ ദാഹിച്ച് അവശമായി നിൽക്കുന്ന സമയത്താണ് അവർക്ക് ഈ ഹൗദിൽ നിന്നും വെള്ളം കിട്ടുന്നത്. എന്നാൽ ഇത് മുസ്ലിമീങ്ങൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. കാഫിറുകളായ ആളുകൾ, അവർക്കൊരിക്കലും തന്നെ ഹൗദിൽ നിന്നും ഒന്നും തന്നെ ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവർ ആ ദാഹിച്ച അവസ്ഥയിലായിരിക്കും അവർ പിന്നീടുള്ള അവരുടെ എല്ലാ ഘട്ടങ്ങളും. അവർ നരകത്തിലേക്ക് പതിക്കുന്നത് തന്നെ അങ്ങേയറ്റം ദാഹിച്ച അവസ്ഥയിലായിരിക്കും എന്ന് കാണാൻ സാധിക്കും. അതിന്റെ വലിപ്പത്തെക്കുറിച്ച് പറഞ്ഞ ധാരാളം ഹദീസുകൾ വേറെയും കാണാൻ സാധിക്കും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും, തുറ ഫീഹി അബാരീഖുൽ ദഹബി വൽ ഫിള്ളതി കഅദദി നുജൂമിസ് സമാ. ഹൗദുൽ ഖസറിലെ പാത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് സ്വർണവും വെള്ളിയും കൊണ്ടുള്ളതാണെന്ന് നിനക്ക് കാണാം. അഥവാ അത് സ്വർണവും വെള്ളിയും കൊണ്ടാണ് ആ പാത്രം പോലും ഉണ്ടാകുന്നത്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ എത്രയുണ്ടാകുമോ അത്രയും എണ്ണം അതുണ്ടാകും. ഓരോരുത്തർക്കും എടുക്കാനുള്ളത് അതിലുണ്ടാകും എന്ന് കാണാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദിനെ കുറിച്ച് ധാരാളം വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ അവിടുന്ന് പറഞ്ഞു, ഹൗദുൽ കൗസറിൽ നിന്നും എല്ലാ ആളുകൾക്കും കുടിക്കാൻ ലഭിക്കുകയില്ല. അവിടുന്ന് ആട്ടിയോടിക്കപ്പെടുന്ന ചില ആളുകളുണ്ട്, അഥവാ മുസ്ലിമീങ്ങളായ ആളുകൾ തന്നെ, അഥവാ മുസ്ലിമീങ്ങളായി ഭൂമിയിൽ ആദ്യം ജീവിച്ച ആളുകൾ തന്നെ. പക്ഷെ അവർ പിന്നീട് അവരുടെ ദീൻ ഉപേക്ഷിച്ച് പോയത് കാരണത്താൽ, അവർ പല ദീനിലില്ലാത്ത പുതിയ കാര്യങ്ങൾ ശരീഅത്തിൽ കടത്തിക്കൂട്ടിയത് കാരണത്താൽ അവർക്ക് പിന്നീട് ആ ഹൗദിൽ നിന്നും കുടിക്കാൻ ലഭിക്കുകയില്ല. ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വിശദീകരിച്ചുകൊണ്ട് ഒരിക്കൽ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അവിടുന്ന് ഒരിക്കൽ മക്ബറയിലേക്ക് അഥവാ ഖബർസ്ഥാനിലേക്ക് സന്ദർശിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, അവിടെ ആ ഖബർസ്ഥാനിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന പറഞ്ഞു, അസ്സലാമു അലൈക്കും ദാർ ഖൗമി മുഅ്മിനീൻ വഇന്ന ഇൻഷാ അല്ലാഹു ബിഹും ലാഹിഖൂൻ വദിത്തു അൻ ഖദ് റഅയ്ന ഇഖ്വാ വഇന്ന ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്നുള്ള ദുആ അവിടുന്ന് പറയുകയുണ്ടായി. എന്നിട്ട് അഥവാ ഖബറിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ടതായ പ്രാർത്ഥനയാണ്, നമ്മൾ ഇവിടെ വീണ്ടും വന്നു ചേരാനുള്ളതാണ്, സലാം പറഞ്ഞുകൊണ്ട് അവർക്ക് ആഫിയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വദിത്തു അൻ ഖദ് റഅയ്ന ഇഖ്വാനനാ, എനിക്ക് എന്റെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അഥവാ ഞാൻ എന്റെ സഹോദരങ്ങളെ കാണാൻ കൊതിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ സഹാബത്ത് ചോദിച്ചു, അവലസ്ന ഇഖ്വാനക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങൾ താങ്കളുടെ സഹോദരങ്ങൾ തന്നെയല്ലേ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതും അസ്ഹാബി, നിങ്ങൾ എന്റെ സഹാബത്താണ്, എന്റെ ഒപ്പം നടക്കുന്ന സഹാബത്താണ്. വഇഖ്വാനുനല്ലദീന ലം യാതു ബഅദു, എന്റെ സഹോദരങ്ങൾ എന്ന് പറയുന്നത് അവരിപ്പോൾ ഇവിടെ ഭൂമിയിൽ ജനിച്ചിട്ടില്ല, അവർ പിന്നീട് ഈ ഉമ്മത്തിലേക്ക് വന്നു ചേരാനുള്ള ആളുകളാണ്, അതാണ് സഹോദരന്മാർ എന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത്. അപ്പോൾ ആ സഹാബത്ത് അവർക്കുള്ള ജിജ്ഞാസ കാരണത്താൽ അവർ ചോദിച്ചു, കൈഫ തഅരിഫു മൻ ലം യാതി ബഅദു മിൻ ഉമ്മതിക യാ റസൂലല്ലാഹ്, അഥവാ ഇതുവരെ ഉമ്മത്തിൽ ജനിച്ചിട്ടില്ല, അവർ വന്നിട്ടില്ല, അപ്പൊ അങ്ങനെയുള്ള ആളുകളെ താങ്കൾ എങ്ങനെയാണ് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയുക എന്ന് ചോദിക്കുകയുണ്ടായി. ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ റസൂൽ കാണും ഓരോ ആളുകളെയും, മുഅ്മിനീങ്ങളായി മരണപ്പെട്ട ആളുകൾ കാണും, അപ്പൊ അവരെങ്ങനെയാണ് തിരിച്ചറിയുക എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറഅയ്ത ലൗ അന്ന റജുലൻ ലഹു ഖൈലൻ ഗുർറു മുഹജ്ജലത ബൈന ളഹറൈ ഖൈലൻ ദുഹ്മിൻ ബുഹ്മിൻ അലാ യഅരിഫു ഖൈലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വ്യക്തിക്ക് ഒരു കുതിരയുണ്ട്, ആ കുതിരയുടെ കാലിലും മുതുകിലും ഒക്കെ നല്ല വെള്ള നിറമുള്ള കുതിരയുണ്ട്. കുതിരയിൽ ഇനങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വളരെ ഭംഗിയുള്ള കുതിരയാണ്. അങ്ങനെയുള്ള ഒരു കുതിര അത് ധാരാളം മറ്റു കുതിരകളുമായി അഥവാ മറ്റു കറുത്ത അതുപോലെയുള്ള സാധാരണ കുതിരകളുമായി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ആ കുതിരയെ അതിന്റെ ഉടമസ്ഥന് തിരിച്ചറിയാൻ സാധിക്കുകയില്ല എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, അതെ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുപോലെ എനിക്കതിന് തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ ഈ നിറം എങ്ങനെയാണ് മുസ്ലിമീങ്ങൾക്ക് കിട്ടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹും യഅതൂന ഗുർറ മുഹജ്ജലീന മിനൽ വുളു, അവർ വുളു എടുക്കുന്നതിന്റെ കാരണത്താൽ, ആ വുളുവിന്റെ പ്രകാശം കാരണത്താൽ അവരുടെ മുഖത്തും അവരുടെ കാൽഭാഗത്തും കൈഭാഗത്തും ഒക്കെ വുളുവിന്റെ അവയവങ്ങളിലൊക്കെ ആ തിളക്കമുണ്ടാകും. അത്രയും ഭംഗിയിൽ മറ്റുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി അവരെ കാണാൻ സാധിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആളുകളെ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വഅന ഫറത്തുഹും അലൽ ഹൗൽ, ഞാൻ ഹൗലിന്റെ അടുക്കൽ നേരത്തെ തന്നെ വന്നുകൊണ്ട് അവിടെ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടാകും. നിങ്ങൾ പിന്നീട് വരുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗലിൽ ആദ്യം തന്നെ എത്തി കാത്തിരിക്കുന്നുണ്ടാകും. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, സാധാരണഗതിയിൽ ഏതെങ്കിലുമൊക്കെ ഒരു യജമാനന്റെ ഒട്ടകമല്ലാത്ത മറ്റേതെങ്കിലുമൊക്കെ അലഞ്ഞു തിരിയുന്ന ഒട്ടകം യജമാനന്റെ ആ തോട്ടത്തിൽ വന്ന് ആ വെള്ളം കുടിക്കാൻ പോകുമ്പോൾ അവർ അതിനാട്ടിയകറ്റും മറ്റൊരാളുടെ ഒട്ടകമാണെങ്കിൽ, അതുപോലെ ചില ആളുകളെ അവിടെ നിന്നും ആട്ടി അകറ്റുന്നുണ്ടാകും. അത് ദുനിയാവിലൊരു ഉദാഹരണം പറഞ്ഞു കൊടുത്തതാണ്. നമ്മുടേതല്ലാത്ത ഒട്ടകം വന്ന് നമ്മുടെ വെള്ളത്തിന്റെ സ്രോതസ്സിൽ നിന്ന് വെള്ളം കുടിക്കാൻ വന്ന ആളുകൾ അതിനെ ആട്ടി മാറ്റും. കാരണം അത് ഒരുപാട് വെള്ളം കുറിച്ചു തീർക്കും, അത് വേറെ ഉടമസ്ഥന്റേതായിരിക്കും. അപ്പൊ അതുപോലെ ഞാൻ ആ ആളുകൾ ആട്ടി അകറ്റപ്പെടും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കും, ഉനാദി അല ഹലും, അവിടുന്ന് ഇങ്ങനെ പറയും, ആ ആളുകളെ കുറിച്ചിട്ട് വരൂ വരൂ എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആളുകൾ എന്തുകൊണ്ടാണ് ആട്ടി അകറ്റപ്പെടുന്നത് എന്ന് അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഫയുഖാൽ, അപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറയപ്പെടും, ഇന്നഹും ഖദ് ബദ്ദലു ബഅദക ഫഅഖൂലു സുഹഖൻ സുഹഖ. അവിടുന്ന് പറയും, ഈ ആളുകൾ താങ്കൾക്ക് ശേഷം താങ്കളുടെ ദീനിൽ ദീൻ മാറ്റിയ ആളുകളാണ്, അവർ ദീനിൽ നിന്നും തെറ്റിപ്പോയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ദൂരെ പോകൂ, ഇനി അകന്നു പോകൂ എന്ന് പറഞ്ഞ് അവരെ ആട്ടി അകറ്റും എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ ഷർഹിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം അന്നൊപ്പമുണ്ടായിരുന്ന ചില ആളുകൾ, അവർക്ക് പിന്നീട് സഹാബികൾ എന്ന് പറയുകയില്ല. കാരണം സഹാബി എന്ന് പറയണമെങ്കിൽ മുഅ്മിനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടുകയും മുഅ്മിനായി മരിക്കുകയും വേണം. എന്നാൽ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടാകുകയും പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിന്റെ തുടക്കത്തിലൊക്കെ ഇനി ഞങ്ങൾ ദീനുൽ ഇസ്ലാം അനുസരിക്കുകയില്ല, സക്കാത്ത് കൊടുക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും മുർത്തദ്ദായി പോയിട്ടുണ്ടായിരുന്നു. അവരെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഹൗലിൽ നിന്നും ചില ആളുകളെ ആട്ടി അകറ്റപ്പെടും, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യാൽ ആ വെള്ളം കുടിക്കാൻ സാധിക്കുന്നതല്ല എന്ന് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. അങ്ങനെ ഹൗലുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസുകൾ അതിന്റെ വിശദീകരണങ്ങളും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ ഹൗലിന് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ പഠിക്കേണ്ട കാര്യത്തിൽപ്പെട്ടതാണ് മീസാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. ഈമാനുൽ യൗമിൽ ആഖിറിലുള്ള മറ്റൊരു കാര്യമാണ് നമ്മുടെ അടിമകൾ, നമ്മൾ ചെയ്യുന്ന അമലുകൾ, ദുനിയാവിൽ ചെയ്യുന്ന ചെറുതും വലുതുമായിട്ടുള്ള മുഴുവൻ അമലുകളും അള്ളാഹു സുബ്ഹാനഹു വതആല സ്ഥാപിച്ചിട്ടുള്ള തുലാസിൽ അത് തൂക്കി നോക്കുമെന്നുള്ളത്. നമ്മുടെ അമലുകളിൽ എല്ലാം തന്നെ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വതആല അത് തൂക്കി നോക്കും എന്ന് കാണാം. ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞു, വൽ വസ്നു യൗമ ഇദിനിൽ ഹഖ്, അന്നേ ദിവസം അഥവാ ഖിയാമത്ത് നാളിൽ നമ്മുടെ അമലുകളെല്ലാം തൂക്കി കണക്കാക്കുക എന്നുള്ളത് ഹക്കാണ്, അത് സത്യമാണ്, അത് സംഭവിക്കാൻ പോകുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ഇനി ആ തൂക്കി കണക്കാക്കാൻ പോകുന്നത് അത് വളരെ നിസ്സാരമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും തൂക്കി കണക്കാക്കും എന്നുകൂടി അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വനദഉൽ മവാസീനൽ ഖിസ്ത്, നീതിയുടെ തുലാസുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാളിൽ സ്ഥാപിക്കും. വനദഉൽ മവാസീനൽ ഖിസ്ത് ലിയൗമിൽ ഖിയാമ, എന്നിട്ട് പറഞ്ഞു, ഫല തുല്ലമു നഫ്സും ഷൈഅ, അന്ന് ഒരാളോടും ഒരു അനീതിയും കാണിക്കുകയില്ല, ഒരാളും ചെയ്യാത്ത ഒരു തിന്മ അള്ളാഹു അവരുടെ പേരിൽ പറയുകയില്ല, ഇനി ഒരാ ആരെങ്കിലും ചെയ്ത നന്മകൾ അള്ളാഹു അത് പാഴാക്കി കളയുകയുമില്ല. വഇൻ കാന മിസ്ഖാല ഹബ്ബതിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ, ആരെങ്കിലും ഒക്കെ ഒരു കടുകുമണി തൂക്കത്തോളം വരുന്ന എന്തെങ്കിലുമൊക്കെ ഒരു പ്രവർത്തനം അവൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ ഹാജരാക്കുന്നതാണ്. വകഫാബിന ഹസീബീൻ, കണക്ക് നോക്കാൻ, അവന്റെ ഹിസാബൊക്കെ കൃത്യമായി നോക്കാൻ ഞാൻ മതിയായതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അപ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും അത് കൃത്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നോക്കും. ഖുർആനിൽ പല ആയത്തുകളിൽ വന്നതാണ്, ഉമയ്യ അമൽ മിസ്ഖാൽ സർറത്തിൻ ഖൈറൻ യറഹു, ആരെങ്കിലും ഒരു മിസ്ഖാൽ സർറത്ത്, ഒരു ചെറിയ ഒരു ഉറുമ്പിന്റെ കാലിന്റെ അത്രയും വലിപ്പമുള്ള ഖൈർ ചെയ്താൽ യറഹു, അത് അവൻ നാളെ കാണുന്നതാണ്. അതുപോലെ തന്നെ ഉമയ്യ അമൽ മിസ്ഖാൽ സർറത്തിൻ ഷർറൻ യറഹു, അതുപോലെ ആരെങ്കിലും അതുപോലുള്ള ഷർറ് ചെയ്താലും അത് അവിടെ കാണുന്നതാണ് എന്ന് കാണാം. ഇനി ആ മീസാനിനെ കുറിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ചിട്ട് ധാരാളം പറഞ്ഞു വന്നിട്ടുണ്ട്. അതിന്റെ രൂപം എങ്ങനെയായിരിക്കും, അതെങ്ങനെയാണ് ഉണ്ടാകുക എന്ന് പറഞ്ഞു. അവിടുന്ന് അതിൽ പറയപ്പെട്ട കാര്യമാണ്, അതിന് രണ്ട് കിഫത്ത് ഉണ്ടാകും. സാധാരണ നമുക്ക് കണ്ടാൽ അറിയാവുന്ന തുലാസിലുള്ളതുപോലെ രണ്ട് കിഫത്ത് അതിനുണ്ടാകും. അതാണ് കിഫത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് തട്ടുകൾ അതിനുണ്ടാകും, രണ്ട് തട്ടുകളും ഉണ്ടാകും. അതുപോലെ അതിനൊരു ലിസാനും ഉണ്ടാകും. ആ തട്ടിലേക്ക് ഏതു ഭാഗമാണ് കൂടുതൽ തൂങ്ങുന്നത് എന്ന് കൃത്യമായി കാണിക്കുന്ന അതിനുള്ള ഒരു സൂചിയും ഉണ്ടാകും, നീഡിലുണ്ടാകും. ഇത് വസിന്റെ മീസാനിന്റെ വിഷയത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള കാര്യമാണ്. അതിന് രണ്ട് കിഫത്തുകളുണ്ട്, അതുപോലെ തന്നെ അതിന് ഒരു ലിസാനുമുണ്ട് എന്ന് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കയ്യിലായിരിക്കും മീസാൻ ഉണ്ടാവുക എന്ന് ഹദീസിൽ കാണാം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, യദുല്ലാഹി മൽആ ലാ യഗീദുഹാ നഫഖ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൈ അത് നിറഞ്ഞ കയ്യാ. എന്നിട്ട് പറഞ്ഞു, ലാ യഗീദുഹാ നഫഖത്തുൻ സഹാ അല്ലൈലി വന്നഹാർ, രാവും പകലും അല്ലാഹു തആല അവന്റെ അടിമകൾക്ക് വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞാലും അതിൽ നിന്നും ഒന്നും തന്നെ കുറയുകയില്ല. എന്നിട്ട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അറഅയ്തും മാ അൻഫഖ മുൻദു ഖലഖ സമാവാതി വല്ല, ആകാശഭൂമികളെ പടച്ച അന്നു മുതൽ അല്ലാഹു എത്ര അധികം ചെലവഴിക്കുന്നു എന്ന് നിങ്ങൾ കാണുന്നില്ലേ. ഫൈന്നഹു ലം യഗിൽ മാ ഫീ യദിഹി, അല്ലാഹുവിന്റെ കയ്യിൽ നിന്നും ഒട്ടും തന്നെ അതിൽ നിന്നും കുറഞ്ഞിട്ടില്ല. വഖാൽ, എന്നിട്ട് പറഞ്ഞു, അർശുഹു അലൽ മാ, അല്ലാഹുവിന്റെ അർശ് അത് വെള്ളത്തിന് മുകളിലാണ് ഉണ്ടാകുക. വബിയദിഹിൽ ഉഖ്റാ അൽ മീസാൻ, അല്ലാഹുവിന്റെ മറ്റൊരു കയ്യിലാണ് മീസാൻ ഉണ്ടാവുക എന്ന് പറഞ്ഞു. യഖ്ഫിദു വയർഫ, അത് അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി ആ മീസാനിന്റെ വലിപ്പത്തെ കുറിച്ചും മറ്റു ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും. മീസാനിന്റെ വലിപ്പം അത് വളരെ വലുതാണ്, അത് ചെറുതല്ല. അതിന്റെ വലിപ്പം എത്രയാണെന്ന് പറഞ്ഞാൽ അതിൽ ആകാശഭൂമികൾ പോലും അതിൽ തൂക്കാൻ സാധിക്കുമെന്ന്. ഇതൊക്കെ ഗൈബിയായ കാര്യങ്ങളാണ്. നമ്മുടെ സാധാരണ ബുദ്ധി കൊണ്ട് അതിന്റെ വലിപ്പം എത്രയായിരിക്കും, അതിന്റെ രൂപം എങ്ങനെയായിരിക്കും എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അത്രയും വലിപ്പമുള്ളതാണ് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ആകാശഭൂമികളെ പോലും അത് തൂക്കാൻ പറ്റുന്ന രൂപത്തിൽ, കാരണം വ്യത്യസ്ത അമലുകളെ കുറിച്ച് പറയപ്പെടുമ്പോൾ നമുക്ക് കാണാം. സദഖയെ കുറിച്ച് പറയപ്പെടുമ്പോൾ അവൻ ചെയ്യുന്ന ചെറിയൊരു സദഖ അല്ലാഹു സുബ്ഹാനഹു വതആല അത് വളർത്തി വളർത്തി പർവ്വത സമാനമാക്കുമെന്നെല്ലാം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഈ അമലുകളെല്ലാം തന്നെ ഈ തുലാസിൽ തൂക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ തുലാസ് അത്രയും വലിപ്പമുള്ളതാണ്, അതിലെന്തും തൂക്കാൻ സാധിക്കുന്ന അത്രയും വലിപ്പമുള്ളതാണ്. അതോടൊപ്പം തന്നെ അതിൽ ഏറ്റവും ചെറിയ ഭാരമുള്ള കാര്യം പോലും അതിൽ തൂങ്ങുകയും ചെയ്യും എന്ന് കാണാൻ സാധിക്കും. ഇനി സഹോദരങ്ങളെ, എന്തൊക്കെയാണ് മീസാനിൽ തൂക്കുക, മീസാനിന്റെ രൂപം ഇങ്ങനെയാണ്, മീസാനിന്റെ കാര്യം വലിപ്പമൊക്കെ ഇങ്ങനെയാണ്, ഇനി എന്തൊക്കെയാണ് ആ മീസാനിൽ തൂക്കുക? ആ മീസാനിൽ തൂക്കുക പ്രധാനമായി മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ അമലുകളുടെ ഏടുകൾ, ആ ഏടുകൾ കൃത്യമായിട്ട് അവിടെ തൂക്കപ്പെടും. നമ്മൾ ചെയ്യുന്ന നന്മകളും തിന്മകളും നമ്മൾ ഹിസാബിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, നന്മയും തിന്മയും എല്ലാം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഏടുകൾ അത് കൃത്യമായി തൂക്കപ്പെടും. നമ്മുടെ നന്മയുടെ ഏടുകൾ അതൊരു ഭാഗത്തേക്ക് വെക്കും, നമ്മുടെ ഏടുകളിൽ നന്മയുടെ ഭാഗങ്ങളെല്ലാം എടുത്തത് ഒരു ഭാഗത്തും, അതുപോലെ തിന്മയുടെ ഭാഗങ്ങൾ അത് മറ്റൊരു ഭാഗത്തേക്കും വെക്കുമെന്ന് കാണാൻ സാധിക്കും. എന്നിട്ട് അതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്, ആരുടെ തുലാസുകളാണോ അതിന് ഭാരം കുറഞ്ഞു പോയത് അവന്റെ ജീവിതം അത് വളരെയധികം പ്രയാസകരമായ ജീവിതമായിരിക്കും. ആരുടെ തുലാസാണോ അതിന് ഭാരം കൂടിയത് അത് അവനായിരിക്കും നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് ധാരാളം ആയത്തുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒന്നാമതായിട്ട് ഈ അവന്റെ ഏടുകൾ തന്നെ തൂക്കുന്നതായിരിക്കുമെന്ന് കാണാം. ഇനി രണ്ടാമത്, ഓരോരുത്തരും ചെയ്യുന്ന അമലുകൾ, ആ അമലുകൾ തന്നെ തൂക്കുന്നതായിട്ടും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അവൻ പറയുന്ന ദിക്റുകൾ അതിന് വലിപ്പമുണ്ട്. അതിന് പറയുന്ന സമയത്ത് അതൊരു നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് സ്പർശിക്കാൻ പറ്റുന്ന ഒരു വസ്തുവല്ല. പക്ഷെ ആ അമലുകളെ അള്ളാഹു തആല ആ അമലുടെ ഇഖ്ലാസും അതിൽ അവൻ പാലിച്ചിട്ടുള്ള സുന്നത്തുമെല്ലാം അനുസരിച്ചിട്ട് അതിന് വലിപ്പം കൊടുക്കും. ആ വലിപ്പമുള്ള വസ്തുക്കളെ അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ തൂക്കുകയും ചെയ്യും. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു അവസാനത്തെ ഹദീസിൽപ്പെട്ട ഒരു ഹദീസ്, അവസാനത്തെ ഹദീസാണ് നമുക്ക് വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ്. അതിൽ കാണാം, കലിമത്താനി ഖഫീഫത്താനി അൽലിസാൻ, രണ്ട് കലിമത്തുകളുണ്ട് അത് നാവിന് വളരെ ലഘുവായിട്ടുള്ളതാണ്, പറയാൻ വളരെ എളുപ്പമാണ്. എന്നാൽ സഖീലത്താനി ഫിൽ മീസാൻ, മീസാനിൽ അത് അങ്ങേയറ്റം ഭാരമുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് കാണാം ആ കലിം അത് അഥവാ അതിനവസാനം പറഞ്ഞു, ഹബീബത്താനി റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന് ഏറെ പ്രിയങ്കരമുള്ളതാണ്. സുബ്ഹാനല്ലാഹിൽ അലീം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, മറ്റു ചില റിവായത്ത് സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഇത് ഒരു പദമാണ്, നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന കാര്യമാണ്. അത് നമ്മൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം അള്ളാഹുവിന് ഓർത്തുകൊണ്ടാണ്, ഖലാസോടുകൂടിയാണ് നമ്മൾ പറയുന്നത്, അത്രത്തോളം വലിപ്പം അതിനുണ്ടാകും. അത് മീസാനിൽ അങ്ങേയറ്റം ഭാരിച്ചതായിരിക്കും എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് മീസാനിൽ ഈ സഹീഫകൾ തൂക്കുന്നതിന് പുറമെ, ഏടുകൾ തൂക്കുന്നതിന് പുറമെ, അവരവർ ചെയ്യുന്ന അമലുകളും അതും ഇങ്ങനെ തൂക്കുന്നതാണ്. സദഖയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതിന് വലിപ്പം കൊടുക്കും. സദഖയെ കുറിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, ഒരു വ്യക്തി അവൻ കൊടുക്കുന്ന ചെറിയൊരു നാണയത്തൊട്ടായിരിക്കും, ചെറിയൊരു നാണയത്തൊട്ടായിരിക്കും, അതിന് അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു കുതിരയുടെ ഉടമ എങ്ങനെയാണ് അവന്റെ കുതിരയെ വളർത്തുന്നത്, പോറ്റി വളർത്തുന്നത്, വലുതാക്കുന്നത്, അതിനുദാഹരണത്തോടുകൂടി പറഞ്ഞു. അതുപോലെ അള്ളാഹു തആല അതിനെ വളർത്തി വലുതാക്കിക്കൊണ്ട് അതിന് വലിയ പർവ്വത സമാനമായി അള്ളാഹു തആല അതിന്റെ പ്രതിഫലം നൽകുമെന്നാണ്. അത് ചെറിയ കാര്യമാണ് അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചത്, പക്ഷെ അവൻ ഇഖ്ലാസോടുകൂടി ചെലവഴിച്ചതിനാൽ അള്ളാഹു അത് സ്വീകരിക്കുകയും അള്ളാഹുവിന്റെ വലതു കൈകൊണ്ട് സ്വീകരിക്കുകയും അതിനെ അള്ളാഹു വളർത്തി വലുതാക്കുകയും ചെയ്യും എന്നെല്ലാം ഹദീസിൽ കാണാൻ സാധിക്കും. ഇതെല്ലാം നാളെ അള്ളാഹു അവിടെ തൂക്കുന്നതാണ് എന്ന് കാണാൻ സാധിക്കും. ഇനി മൂന്നാമതായിട്ട് മീസാനിൽ തൂക്കുന്നത് അൽ ആമിലു നഫ്സു, ഓരോ വ്യക്തിയെയും തൂക്കുന്നതായിരിക്കും. മനുഷ്യന്മാരെ, മനുഷ്യന്മാർ അള്ളാഹു തആല അവന് അതുപോലെ തന്നെ അവന്റെ ശരീരത്തോടുകൂടി തന്നെ ഈ മീസാനിൽ തൂക്കും. അവിടെ ഇന്ന് ഭാരമുള്ള, ഇന്ന് വലിയ വലിപ്പമുള്ള ആളുകൾക്ക് ഒരുപക്ഷെ അവിടെ അവിടെ വലിയ തൂക്കം ഉണ്ടായിക്കണമെന്നില്ല, അല്ലെങ്കിൽ ഇന്ന് വലിപ്പമില്ലാത്ത ആളുകൾക്ക് ഒരുപക്ഷെ അവിടെ വലിയ തൂക്കം ഉണ്ടാകുകയും ചെയ്യും. ഇതെല്ലാം ഹദീസുകളിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒരു വ്യക്തിയെ നാളെ കൊണ്ടുവരും, അയാൾ തടിച്ചു വലിയൊരു മനുഷ്യനാണ്. ഇന്നഹു ലയതി റജുലുൽ അലീമു സമീനു യൗമൽ ഖിയാമ, വലിയ തടിച്ച ഒരു മനുഷ്യനെ നാളെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരും. ലായസിനു ഇൻദല്ലാഹി ജനാഹ ബഉള, അല്ലാഹുവിന്റെ അടുക്കൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്ര കനം പോലും അവൻ അന്നുണ്ടാവുകയില്ല, ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്ര പോലും അവൻ ഉണ്ടാവുകയില്ല. വഖാൽ ഖറഉ ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, ഖുർആനിലുള്ള ഈ ആയത്ത് നിങ്ങൾ പാരായണം ചെയ്തുകൊള്ളൂ. ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് അവർക്ക് ഒരു തൂക്കവും ഉണ്ടാവുകയില്ല, ഒരു ഭാരവും ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹു തആല പറഞ്ഞ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാൻ പറയുകയാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. അപ്പൊ വ്യക്തികളെ, മനുഷ്യന്മാരെ തൂക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, എത്ര മെലിഞ്ഞവരാണെങ്കിലും, ഭൂമിയിൽ അവന് ഭാരമില്ലാത്തവനാണെങ്കിലും അവൻ നല്ല ഇഖ്ലാസുള്ളവനാണ്, നന്നായി അമലുകൾ ചെയ്യുന്നവനാണ് എങ്കിൽ മീസാനിൽ അവന് ഖനമുണ്ടാകും. ഒരിക്കലും അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു അറാഖ് പറിക്കുന്നതിന് വേണ്ടി, അറാഖ് മരത്തിന് ഇങ്ങനെ അദ്ദേഹം കാല് എത്തിക്കൊണ്ട് ഇങ്ങനെ പറിക്കുന്ന ഒരു രംഗം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് കാറ്റടിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ തുണി അതല്പം അത് നീങ്ങുകയുണ്ടായി, അദ്ദേഹത്തിന്റെ കാലുകൾ ഒളിവായി. സഹാബത്തിൽ ചിലർ അദ്ദേഹത്തിന്റെ നേരിയ കാലുകൾ കണ്ടപ്പോൾ ചെറുതായി ചിരിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ചിരിച്ചത്? അവർ പറഞ്ഞു, അബ്ദുല്ലാഹി ബിൻ മസ്ഊദിന്റെ ആ കാല് കണ്ടപ്പോൾ, നേരിയ കാല് ആ കാറ്റത്ത് ഇങ്ങനെ ആടുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ അത് ഒന്ന് ചിരിച്ചതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി. അപ്പോൾ അള്ളാഹുവിൻ റസൂൽ പറഞ്ഞു, വല്ലദി നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണ്, അള്ളാഹുവാണ് സത്യം. ലഹുമ ആ രണ്ട് കാലുകൾ, അസ്ഖലു ഫിൽ മീസാനി മിൻ ഉഹദ്, ഉഹദിനേക്കാളും മീസാനിൽ ഭാരമുള്ളതാണ്. ഉഹദ് കണ്ട ആളുകൾക്കറിയാം മദീനയിൽ എത്ര വലിയ പർവ്വതമാണ്. ഉഹദ് എന്ന് പറഞ്ഞാൽ ഒരു സിൽസിലത്തുൽ ജബല, ഒരൊറ്റ പർവ്വതമല്ല, അതിങ്ങനെ പർവ്വത നിരകളാണ്. അതിനേക്കാൾ ഭാരമുണ്ടാകും ഈ നേരിയ കാലിന് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത് ശരീരവും, ഓരോ വ്യക്തിയുടെ ശരീരവും തൂക്കുന്നതായിരിക്കും. അപ്പോൾ കാഫിറുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു ഭാരവും അവിടെ ഉണ്ടാവുകയില്ല എന്ന് കാണാൻ സാധിക്കും. ഇത് ആണ് മൂന്ന് കാര്യങ്ങൾ, അഥവാ മീസാനിൽ തൂക്കപ്പെടുന്ന മൂന്ന് കാര്യങ്ങൾ ഇതാണ്. ഇനി സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന അമലുകളിൽ ചില അമലുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് മീസാനിൽ അത് ധാരാളം ഭാരമുള്ളതാണ് എന്നുള്ളത് അത് തീർച്ചയായും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ ഈ മീസാനിന്റെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അത് നമ്മുടെ അമലുകൾ നന്നാക്കാനും, ഈ അമലുകളെല്ലാം നമ്മുടെ മീസാനിൽ നാളെ തൂങ്ങാനുള്ളതാണ്, അതിനെക്കുറിച്ച് ചിന്തിക്കാനും ഒക്കെയാണ്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന ഒരാളുടെ കലിമത്ത് തൗഹീദ്. കാരണം ഈ ലാ ഇലാഹ ഇല്ലല്ലാ ഇല്ലാത്ത വ്യക്തിയുടെ മീസാനിൽ ഒന്നും തന്നെ കാരണം തൂങ്ങുകയില്ല. അവൻ എത്ര തന്നെ അമലുകൾ ചെയ്തവനാണെങ്കിലും അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന അടിസ്ഥാന വിശ്വാസം അവന്റെ കയ്യിലില്ല എങ്കിൽ അവന്റെ മീസാനിൽ ആ അമലുകൾ ഒന്നും ഉപകരിക്കുകയില്ല. അവനൊരു പക്ഷെ ഭൂമിയിൽ ഒരുപാട് സാധുക്കളെ കണ്ണീരൊപ്പിയിട്ടുണ്ടാകും, ഒരുപാട് ദരിദ്രന്മാർക്ക് അവരുടെ വിശപ്പകറ്റിയിട്ടുണ്ടാകും, അവരുടെ വസ്ത്രമില്ലാത്ത ആളുകൾക്ക് വസ്ത്രം കൊടുത്തിട്ടുണ്ടാകും, അതുപോലെ അവർക്ക് ഇല്ലാത്ത പാർപ്പിടങ്ങളില്ലാത്ത ആളുകൾക്ക് പാർപ്പിടം നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടാകും. അതിനൊക്കെയുള്ള പ്രതിഫലം അള്ളാഹു ദുനിയാവിൽ തന്നെ അവന് കൊടുക്കും. അവൻ ആഖിറത്തിലേക്ക് ഒന്നും ബാക്കി വെക്കുകയില്ല, ആഖിറത്തിലേക്ക് ഒന്നും അവനും ബാക്കി വെക്കുകയില്ല. അതൊന്നും ഇലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാത്ത ആളുകൾക്ക് അത് ഉപകരിക്കുകയില്ല. ഒരു ദീർഘമായിട്ടുള്ള ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും, ഇന്നല്ലാഹു സയുഖല്ലിസു റജുലൻ മിൻ ഉമ്മത്തി അലാ റുഊസിൽ ഖലാഇഖ് യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ആളുകളെല്ലാം തന്നെ ഒരുമിച്ചുള്ള സമയത്ത് ജനം മുഴുവനുണ്ട്, അപ്പോൾ ഒരു വ്യക്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ കൊണ്ടുവരുന്നതായിരിക്കും. ഫയുൻശറു അലൈഹി തിസ്അതും വതിസ്ഈന സിജില്ല, അവന് 99 ഏടുകൾ അവന്റെ കർമ്മരേഖകളാണ്. ആ 99 ഏടുകൾ അവിടെ ഇങ്ങനെ ഒന്നാകെ അവിടെ നിരത്തുകയുണ്ടായി, നിരത്തുന്നതായിരിക്കും. എന്നിട്ട് പറയുന്നു, കുല്ലു സിജില്ലിൻ മിസ്ലു മദ്ദുൽ ബസർ, ആ 99 ഓരോന്നും മദ്ദുൽ ബസറാണ്, കണ്ണത്താ ദൂരത്തുണ്ട്, ഒന്ന് തന്നെ അത് കണ്ണത്താ ദൂരത്തിന്റെ വലിപ്പം അതിനുണ്ട്. അങ്ങനെയുള്ള 91 സിജില്ലുകൾ, 91 ഏടുകൾ ഉണ്ടാകും. എന്നിട്ട് അതെല്ലാം കാണിച്ചതെല്ലാം അവന്റെ തിന്മകളാണ്. അള്ളാഹു തആല അവനോട് ചോദിക്കും, അതുൻകിറു മിൻ ഹാദാ ഷൈആ, നീ പറയുന്ന ഈ ഏടുകളിൽ എഴുതപ്പെട്ടിട്ടുള്ള ഈ കാര്യങ്ങൾ ഇതിനേതെങ്കിലും നീ നിഷേധിക്കുന്നുണ്ടോ, ഇതൊന്നും നീ ചെയ്യാത്ത എന്തെങ്കിലും ഒക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അള്ളാഹുലമക കതബതൈ അൽ ഹാഫിളൂൻ, അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് എഴുതാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള മലായിക്കത്ത് രണ്ട് മലക്കുകളുണ്ട്, ആ മലക്കുകൾ നിന്നോട് വല്ല ദുൽമും ചെയ്തിട്ടുണ്ടോ, നീ ചെയ്യാത്ത നീ പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ അവരെന്തെങ്കിലും അതിൽ എഴുതിയിട്ടുണ്ടോ എന്ന് അള്ളാഹു തആല അവനോട് ചോദിക്കും. അവൻ പറയും, ലാ യാ റബ്, റബ്ബേ ഇല്ല, ഞാൻ ചെയ്യാത്തതായി ഒന്നുമില്ല. അവൻ ചോദിക്കും, അപ്പോൾ അവനോട് ചോദിക്കപ്പെടും, അഫലക ഉദുർ, നിനക്ക് എന്തെങ്കിലും ഒക്കെ ഒഴിവ് കഴിവ് പറയാനുണ്ടോ, നീ ഇത്രയും തിന്മകൾ ചെയ്തത് ഇന്നാലെന്ന കാരണങ്ങൾ കൊണ്ടാണ്, ഈ കാര്യങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ടാണ്, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉദുർ നിനക്ക് പറയാനുണ്ടോ? അയാൾ പറയും, ലാ യാ റബ്, ഇല്ല റബ്ബേ, എനിക്കങ്ങനെയില്ല. അപ്പോൾ അവനോട് പറയും, ബല ഇന്നലക ഇന്ദന ഹസന ഫഇന്നഹു ലാ ളുൽമ അലൈക ലിയൗം ഫതുഖ്റജു ബിതാഖ فيها اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله. അവനോട് പറയപ്പെടും, അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല അവനൊരു കാർഡ് കാണിച്ചു കൊടുക്കും, അതൊരു ചെറിയൊരു കാർഡ് അവന് കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, ഈ കാർഡിൽ അതിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് ഈ കാർഡിലുണ്ട്. അഥവാ അവൻ തൗഹീദും അതുപോലെ തന്നെ റിസാലത്തും, സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തും അംഗീകരിച്ചവനാണ്, അവന്റെ മനസ്സിൽ അത്രയും അതുണ്ടായിരുന്നു. എന്നിട്ട് പറയുമ്പോൾ, ഹുദുർ വസ്നക്, ഇതിന്റെ തൂക്കം ഒന്ന് തൂക്കി നോക്കണം. അവൻ പറയും, യാ റബ്, മാ ഹാദിഹിൽ ബിതാഖ അമാമ സിജില്ല, ഈ വലിയ ഏടുകളാണ് എന്റെ തിന്മയുടെ തുലാസിലുള്ളത്, അപ്പോൾ ഈ ഒരു ബിതാഖ കൊണ്ട് എന്താവാനാണ് എന്ന് ആ വ്യക്തി ചോദിക്കും. അള്ളാഹു തആല അവനോട് പറയുന്നത്, ഇന്നക ലാ തുളം, തീർച്ചയായും നിന്നോട് അക്രമം ചെയ്യപ്പെടുകയില്ല. ഫതൂള ഉസ്സിജില്ലാതു ഫീ കഫ ഫീ കഫ, ഈ പറയുന്ന ഏടുകളെല്ലാം ഒരു തട്ടിൽ വെക്കും. വൽ ബിതാഖതു ഫീ കഫ, ഈ പറയുന്ന ബിതാഖ കാർഡ് അത് മറ്റൊരു തുലാസിൽ വെക്കും, മറ്റൊരു തട്ടിൽ വെക്കും. ഫതാശത്തി സിജില്ലാതു അസഖുലത്തിൽ ബിതാഖ, സിജില്ലാത്ത് ഏടുകൾ അത് ഘനം തൂങ്ങി ഘനം കുറഞ്ഞു പോകും, അത് പൊന്തിപ്പോകും. അതുപോലെ തന്നെ ഈ കാർഡുള്ള ഈ ബിതാഖയുള്ള തട്ട് അത് തട്ടു താണുപോകും. ഫല യസ്ഖുലു മഅസ്മല്ലാഹി ഷൈ, അല്ലാഹുവിന്റെ ഇസ്മിനോടൊപ്പം ഇസ്മുള്ളപ്പോൾ മറ്റൊന്നും തന്നെ അതിനേക്കാൾ ഭാരമുള്ളതായി ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. സഹോദരങ്ങൾ, ഈ ഹദീസ് ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അതെല്ലാ ആളുകളുമില്ല, അങ്ങനെ എല്ലാ ആളുകൾക്കും ആ ഒരു കാര്യം കിട്ടിക്കൊള്ളണമെന്നില്ല. അത് ബാക്കിയുള്ള ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഒരു പക്ഷേ അങ്ങനെ ചെയ്യുന്നതായിരിക്കാം എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഭൂമിയിൽ ഈ പറയുന്ന തിന്മകളെല്ലാം അവൻ ഒരു പക്ഷെ അവസാനം തൗബ ചെയ്തിട്ടുണ്ടാകാം, പക്ഷെ നാളെ ഖിയാമത്ത് നാളിൽ ഇത്രയും തിന്മകൾക്ക് പകരമായി നിന്റെ അവസാനത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള അംഗീകരിച്ചുകൊണ്ടുള്ള നിന്റെ തൗബ അത് മതിയായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനായിരിക്കാം. അതല്ലാതെ തിന്മകൾ ചെയ്യാനുള്ള യാതൊരു ലൈസൻസോ അതിനുള്ളൊരു അനുമതിയോ ഇതല്ല. തൗഹീദിന്റെ പ്രാധാന്യം കാണിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് പണ്ഡിതന്മാർ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അതെല്ലാവരെയുമല്ല, ഈ മുഴുവൻ ജനക്കൂട്ടത്തിൽ നിന്നും ഒരു വ്യക്തിക്ക് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യം, അഥവാ ഇത് ഭൂമിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചു കൊടുത്തതിന്റെ കാര്യം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളയുടെ പ്രാധാന്യം മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ്. അതില്ലാതെ നീ എന്ത് തന്നെ അമലുകൾ ചെയ്താലും അത് നിന്റെ തിന്മകളുടെ തട്ടിനെ ഭാരം കുറക്കുകയില്ല. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട് എങ്കിൽ നിനക്ക് അതിലൊരു പ്രതീക്ഷയുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മീസാനിൽ ഭാരം അത് ഉണ്ടാവണമെങ്കിൽ തന്നെ ആദ്യമായി വേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളതാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മീസാനിൽ ഭാരമുണ്ടാകും എന്ന് പറയുന്ന അതിന് സഹായകമായ കാര്യത്തിൽ പറഞ്ഞതാണ് ദിക്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. നാം നേരത്തെ കേട്ട ഹദീസിലുള്ളതുപോലെ കലിമത്താനി ഖഫീഫത്താനി അലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ എന്ന് പറഞ്ഞു. രണ്ട് കലിമകൾ നാവിന് ഭാരമില്ലാത്തതാണ്, മീസാനിൽ ഭാരമുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നാവിന് ഭാരമില്ലെങ്കിലും അത് മീസാനിൽ ഭാരമുണ്ട്. ഈ ഹദീസിൽ പ്രത്യേകമായി സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നാൽ മറ്റു ചില ഹദീസുകളിൽ അതല്ലാത്ത ഒരുപാട് ദിക്റുകളെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബു സലമ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, ബഖിൻ ബഖിൻ വഅശാര ബിയദിഹി ഖംസ. ബഖിൻ എന്ന് പറയുന്ന വാക്ക് അത് അത്ഭുതമുള്ള കാര്യം, വളരെ ആശ്ചര്യമുള്ള കാര്യം പറയുമ്പോൾ അറബികൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അങ്ങനെ അഞ്ച് തവണ കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, മാ അസ്ഖലഹുന്ന ഫിൽ മീസാൻ, ഈ കാര്യങ്ങൾ എത്ര ഭാരമുള്ളതാണ്, മീസാനിൽ എത്ര ഭാരമുള്ളതാണ് ഈ കാര്യം എന്ന് പറഞ്ഞു. കാര്യം എന്താണെന്ന് ആദ്യം പറഞ്ഞില്ല, ഈ കാര്യങ്ങൾ മീസാനിൽ എത്ര ഭാരമുള്ളതാണെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ഈ നാല് കാര്യങ്ങൾ പറഞ്ഞു. വൽ വലദു സാലിഹു യുതവഫാ ലിൽ മർഇൽ മുസ്ലിമി ഫയഹ്തസിബു. അതുപോലെ ഒരു വ്യക്തിക്ക് അവന്റെ സന്താനത്തിൽ നിന്നും ചെറിയ കുട്ടി മരണപ്പെടുകയും അവനതിൽ ക്ഷമിക്കുകയും ചെയ്യുക എന്നുള്ളത്, അതും വലിയ ഭാരമുള്ള കാര്യമാണ്. നാല് ദിക്റുകളും അതുപോലെ ക്ഷമയുടെ കാര്യവും കൂടി അവ ഹദീസിൽ പറയുകയുണ്ടായി. അപ്പൊ ദിക്റുകൾ അത് പൊതുവെ മീസാനിൽ അങ്ങേയറ്റം ഭാരമുണ്ടാക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. പ്രത്യേകിച്ച് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. മീസാനിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ദിക്റുകൾ വർദ്ധിപ്പിക്കാനുള്ള പ്രേരണ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ ഒഴിവ് സമയമുണ്ടാകുന്ന ഓർമ്മയുണ്ടാകുന്ന സമയത്തൊക്കെ നമ്മൾ ചെറിയ രൂപത്തിൽ ദിക്റുകൾ വർദ്ധിപ്പിക്കുക. ആ സമയത്ത് നമ്മുടെ മനസ്സിൽ ആദ്യം കയറി വരേണ്ട കാര്യമാണ് ഈ ദിക്റുകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ സാധിക്കും, അതുപോലെ എന്റെ തിന്മകളും പാപങ്ങളൊക്കെ പുറത്തു തരും, അതുപോലെ മീസാനിൽ നാളെ ഇതെനിക്കൊരു സഹായകമാകും, എന്റെ നന്മയുടെ തുലാസ് ഭാരമുണ്ടാക്കാൻ ഇത് കാരണമാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം, അത്തുഹൂറു ശത്രുൽ ഈമാൻ, ശുദ്ധി വരുത്തുക അത് ഈമാനിന്റെ വിശ്വാസത്തിന്റെ പകുതിയാകുന്നു. എന്നിട്ട് പറഞ്ഞു, വൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ, അൽഹംദുലില്ലാ എന്ന വാക്ക് അത് മീസാനിനെ നിറക്കുന്നതാണ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പൊ മീസാനിനെ നിറക്കുന്ന വാക്കാണ് അൽഹംദുലില്ലാ എന്നുള്ളത്. അൽഹംദുലില്ലാ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പറയുക എന്നുള്ളത് അത് മീസാനിനെ തുറക്കുന്ന കാര്യമാണ്. അതുപോലെ സഹോദരങ്ങളെ, മൂന്നാമതായി പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ള മീസാനിൽ ഭാരമുണ്ടാക്കുന്നത് പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ഹദീസിൽ നമ്മൾ വായിച്ചത്, വൽവലദു സാലിഹു യുതവഫാ ലിൽ മർഇൽ മുസ്ലിമി ഫയഹ്തസിബു. മുസ്ലിമായ ഒരു മനുഷ്യന് ഒരു സാലിഹായ സന്താനം മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ അവൻ ക്ഷമിക്കുകയാണെങ്കിൽ, എന്നിട്ട് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ, അഥവാ ഖദറിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് നല്ല തൃപ്തിയോടുകൂടി അവൻ ക്ഷമിക്കുകയാണെങ്കിൽ അവന്റെ മീസാനിൽ ഭാരമുണ്ടാകാൻ കാരണമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്നിൽപ്പെട്ടതാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് എല്ലാ ക്ഷമ അവലംബിക്കേണ്ട സമയത്തൊക്കെ ക്ഷമ അവലംബിച്ചാൽ ആ ക്ഷമ അത് നാളെ അവന്റെ മീസാനിൽ ഭാരമുണ്ടാകാൻ കാരണമാകും എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. നമ്മുടെ സ്വഭാവം നന്നാക്കുക എന്നുള്ളത് മീസാനിൽ നമ്മുടെ അമലുകൾ അത് അങ്ങേയറ്റം ഘനം തൂങ്ങാനുള്ള കാരണത്തിൽപ്പെട്ട ഒന്നാണ്. അബൂദർദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ശൈഉൻ അസ്ഖലു ഫീ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമത്തി മിൻ ഖുലുഖിൻ ഹസൻ. സൽസ്വഭാവത്തെക്കാളും ഘനം തൂങ്ങുന്ന ഒരു വസ്തുവും ഒരു മുഅ്മിനിനില്ല ഖിയാമത്തു നാളിൽ. ഖിയാമത്തു നാളിൽ അവന്റെ തുലാസിൽ സൽസ്വഭാവത്തെക്കാൾ ഘനം തൂങ്ങുന്ന ഒരു വസ്തുവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതിനോടൊപ്പം പറഞ്ഞു, വഇന്നല്ലാഹു ലയബ്ഗദുൽ ഫാഹിശുൽ ബദീ, അശ്ലീലം കലർന്ന വാക്ക് പറയുന്ന അതുപോലെ തന്നെ ദുസ്വഭാവിയായിട്ടുള്ള ആളെ അള്ളാഹു തആല വെറുക്കുകയും ചെയ്യും എന്ന ഹദീസിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. അത് രണ്ട് ദുസ്വഭാവങ്ങളെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പൊ എല്ലാ ദുസ്വഭാവങ്ങളും നമ്മൾ വിട്ടുനിൽക്കുക, അങ്ങേയറ്റം നല്ല സൽസ്വഭാവങ്ങൾ പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക, അത് നമ്മുടെ മീസാനിൽ ഭാരം കൂട്ടാനുള്ള കാരണത്തിൽപ്പെട്ടതാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു കാര്യമാണ് മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുക. അതുപോലെ തന്നെ അവനോടൊപ്പം പോയിട്ട് ആ ജനാസ മറമാടുന്നത് വരെ അതിനോടൊപ്പം നിൽക്കുക എന്നുള്ളത് അത് മീസാനിൽ അങ്ങേയറ്റം ഭാരമുണ്ടാക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണെന്ന് കാണാൻ സാധിക്കും. ഒരു ഹദീസിൽ കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഒരു ജനാസയിൽ പങ്കെടുത്ത് ജനാസയെ അനുഗമിച്ച് ജനാസയുടെ വീട്ടിൽ മരിച്ച വീട്ടിൽ പോകുകയും അല്ലെങ്കിൽ ജനാസയുടെ അടുക്കൽ പോകുകയും എന്നിട്ട് അവന് വേണ്ടി നിസ്കരിക്കുകയും ചെയ്താൽ അവനൊരു ഖിറാത്ത് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ആ ഹദീസിൽ തന്നെ കാണാൻ സാധിക്കും, ആരെങ്കിലും അങ്ങനെ നിസ്കരിക്കുകയും പിന്നീട് ജനാസയെ തുടർന്ന് പോവുകയും അങ്ങനെ മറമാടുന്നത് വരെ അതിനോടൊപ്പം പങ്കെടുക്കുകയും ചെയ്താൽ അവന് രണ്ട് ഖിറാത്ത് ഉണ്ടാകുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ഒരു ഖിറാത്ത് എന്ന് പറഞ്ഞാൽ അത് മീസാനിൽ ഉഹുദ് പർവ്വതത്തെക്കാളും ഭാരമുള്ളതായിരിക്കും. അതിലൊരു ഖിറാത്ത് തന്നെ ഉഹുദ് പർവ്വതത്തെക്കാളും ഭാരമുള്ളതായിരിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽപ്പെട്ടത്. ആരെങ്കിലും നമ്മുടെ അടുത്തൊക്കെ മരണപ്പെട്ട ആളുകളുണ്ട് എങ്കിൽ സാധ്യമാകുന്ന അത്ര ഒരു ഖിറാത്താണ് നമുക്ക് സാധിക്കുമെങ്കിൽ, നിസ്കാരം മാത്രമാണ് സാധിക്കുമെങ്കിൽ അതെങ്കിലും നമ്മൾ ചെയ്യുക. ഇനി അതല്ല നമുക്ക് സമയമുണ്ട് എങ്കിൽ ഒരു ഖിറാത്ത് കൂടി കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ആ മയ്യത്ത് മറമാടുന്നത് വരെ പോകുകയും അത് പൂർണ്ണമായി മറമാടി ദുആയി ചെയ്ത് അവിടുന്ന് പിരിയുകയും ചെയ്യുക. ഇതാണ് മീസാനിൽ ഭാരം തൂങ്ങുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നാൽ നാം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ അമലുകളും അത് മീസാനിൽ കനം തൂങ്ങുന്നതാണ്. ഒരാൾ പറയുന്ന ചെറിയൊരു ഹസനത്തായ നന്മയായ ചെറിയ വാക്കുകളാകട്ടെ, അത് മീസാനിൽ തൂങ്ങുന്നതാണ്. എന്നാൽ അതോടൊപ്പം നമ്മൾ പേടിക്കേണ്ട കാര്യമാണ് ആ മീസാനിന് നന്മയുടെ തട്ട് മാത്രമല്ല തിന്മയുടെ തട്ടുമുണ്ട്. നാം പറയുന്ന ഇതിന് തിരിച്ചും വിരുദ്ധമായിട്ടുള്ള ചെറിയ നിസാരമെന്ന് തോന്നുന്ന ഒരു തിന്മ പോലും അതിലും അതും തൂക്കപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് ആ കാര്യം നമ്മൾ പേടിക്കേണ്ടതുണ്ട്. മീസാനിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ നന്മകൾ തിന്മകൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ആ നന്മകൾ നമുക്ക് എത്ര ഉണ്ടാകും, എത്ര തിന്മകളായിരിക്കും ഉണ്ടാകുക, ആ തിന്മകൾ ഞാൻ ചെയ്ത തിന്മകൾക്ക് പകരമായിട്ടുള്ള നന്മകൾ നമുക്കുണ്ടോ എന്ന കാര്യമൊക്കെ ചിന്തയുണ്ടാക്കുകയും തൗബ ചെയ്ത് ആ തിന്മകളെ ഇല്ലാതാക്കാനുമൊക്കെ നമ്മൾ ധാരാളം പരിശ്രമിക്കേണ്ടതുണ്ട്. ഇതാണ് അതിനുശേഷം മീസാനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൊടുത്തിട്ടുള്ള ഹദീസുകളിലും ആയത്തുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം ഇതാണ്. ശേഷം സഹോദരങ്ങളെ, മീസാനിന് ശേഷമുള്ള ഈമാൻ ബിൽ യൗമിൽ ആഖിറിൽപ്പെട്ട കാര്യത്തിൽപ്പെട്ടതാണ് അസ്സിറാത്തിനെ കുറിച്ചിട്ടുള്ള കാര്യം. അഥവാ ഒരു മുഅ്മിൻ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്, അഥവാ അവന്റെ വിചാരണ കഴിഞ്ഞു, അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹിസാബ് നടത്തി, ആ ഹിസാബിലൂടെ അവന് മൊത്തത്തിൽ അവൻ കണക്കിനെ കുറിച്ചിട്ടുള്ള ധാരണയാണ് ഉണ്ടാകുന്നത്. എന്നാൽ അതിൽ സൂക്ഷ്മമായി അവൻ എത്ര നന്മ ചെയ്തിട്ടുണ്ട്, എത്ര തിന്മ ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള സൂക്ഷ്മമായി അവനെ ബോധ്യപ്പെടുത്തുന്നതാണ് മീസാനുള്ള കാര്യം. ഇതെല്ലാം നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അള്ളാഹു തആലക്ക് ബോധ്യപ്പെടാനല്ല, അള്ളാഹുവിന് കൃത്യമായിട്ട് ഇതെല്ലാം അറിയാം, പക്ഷേ അടിമകളെ ബോധ്യപ്പെടുത്താനാണ്. അള്ളാഹു ദുനിയാവിൽ വാഗ്ദാനം ചെയ്തതുപോലെ അവനൊരു അനീതിയും കാണിക്കുകയില്ല, ഒരു ദുൽമും അവൻ കാണിക്കുകയില്ല, എല്ലാം നീതിയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് അത് സർവരെയും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വതആല അത് കൃത്യമായി ചെയ്തതിന് ശേഷം പിന്നീട് മുഅ്മിനുകളായ ആളുകളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് അത് സിറാത്തിലൂടെയാണ്. ആ സിറാത്തിലൂടെ പ്രവേശിക്കുന്ന എല്ലാ ആളുകളും സ്വർഗത്തിലേക്ക് എത്തുകയില്ല, ആ സിറാത്തിലൂടെ പോകുന്ന ആളുകളെല്ലാം തന്നെ സ്വർഗത്തിലേക്ക് എത്തുകയില്ല. ആ സ്വർഗത്തിൽ മുഅ്മിനുകളായ ആളുകൾ തന്നെ, അത് അള്ളാഹു വിശ്വസിച്ച ആളുകളിൽ തന്നെ പാപങ്ങൾ ചെയ്തിട്ടുള്ള, അതുപോലെ അവന്റെ പാപങ്ങൾ വർദ്ധിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാകും. ആ ആളുകൾ ആ സിറാത്തിലൂടെ പോകുമ്പോഴാണ് അതിന്റെ താഴെയുള്ള നരകത്തിലേക്ക് വീഴുക എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അഥവാ സിറാത്ത് എന്ന് പറഞ്ഞാൽ അത് പണ്ഡിതന്മാർ പറഞ്ഞത് ജിസ്റുൻ മൻസൂബുൻ അലാ മത്നി ജഹന്നം, ജഹന്നമിന്റെ നരകത്തിന്റെ മുകളിൽ നിന്നും കെട്ടിയിട്ടുള്ള വലിയൊരു പാലമാണത്. അതാണ് സിറാത്ത് എന്ന് കൊണ്ടുദ്ദേശിക്കുന്നത്. ആ സിറാത്തിനെ കുറിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ധാരാളം ഖുർആനിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ കാഫിറുകളായ ആളുകൾക്ക്, മുശ്രിക്കുകളായ ആളുകൾക്ക് സിറാത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സിറാത്തിൽ കിടക്കേണ്ടതില്ല, അവരെ നേരെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് ചെയ്യുക. സിറാത്തിലൂടെ പ്രവേശിക്കുന്നത് അത് വിശ്വാസികളായ ആളുകളാണ്. ആ വിശ്വാസത്തിൽ അവന്റെ നന്മകളാണ് കൂടുതലുള്ളത് എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടവനാണ്. അതല്ല അവന്റെ നന്മകളെക്കാളും തിന്മകളാണ് കൂടുതലുള്ളതെങ്കിൽ അള്ളാഹു തആല അവനത് പുറത്തു കൊടുക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ ആ തിന്മകൾക്ക് അത്രയും കാലം അവൻ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ഈമാനുള്ള ആളുകൾ തന്നെയാണ് അവൻ നരകത്തിലേക്ക് പ്രവേശിക്കുക. ആ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അവന് സിറാത്ത് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ കാഫിറുകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തആല അവരെ നേർക്കു നേരെ നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ് ചെയ്യുക. അവർക്ക് ആ രൂപത്തിൽ ഒരു സിറാത്തില്ല എന്ന് കാണാൻ സാധിക്കും. ഇനി സഹോദരങ്ങളെ, ആ സിറാത്തുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ആ സിറാത്തിൽ ആളുകൾ നടന്നു പോകുന്നതെല്ലാം ഒരേ വേഗതയിലല്ല. ആ സ്വറാത്തിൽ ആളുകൾ നടന്നു പോകുന്നത് ഒരേ വേഗതയിലല്ല. അതിൽ ചില ആളുകൾ അവർ വേഗത്തിൽ ഒരു മിന്നൽ എങ്ങനെയാണോ പോകുന്നത്, ഒരു മിന്നൽ നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ മിന്നൽ അത് വന്ന് തിരിച്ചു പോകുന്നത് അത്രയും വേഗത്തിൽ, അത് നമ്മുടെ കണ്ണിമ വെട്ടുന്ന വേഗത്തിൽ ചില ആളുകൾ അവർ ആ സിറാത്തിലൂടെ കടന്നു പോകുന്നതായിരിക്കും. വേറെ ചില ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ളത് അവരൊരു കാറ്റടിക്കുന്നതിന്റെ വേഗത്തിലായിരിക്കും അവർ പോകുക. കാറ്റടിച്ചു പോകാൻ കുറച്ചൊരു നേരം ദൈർഘ്യമുണ്ടാകും, അത്ര നേരമേ ഉണ്ടാവുകയുള്ളൂ. ആ കാറ്റടിച്ചു പോകുന്ന അത്രയും വേഗത്തിൽ അവർ ആ സിറാത്ത് കടന്നു പോകുന്നതായിരിക്കും. വേറെ ചില ആളുകൾ പക്ഷികൾ പോകുന്ന വേഗത്തിൽ അവർ ആ വേഗത്തിൽ അവർ പോകുന്നതായിരിക്കും. വേറെ ചില ആളുകൾ മനുഷ്യന്മാർ നടന്നു പോകുന്ന വേഗത്തിൽ പോകും. വേറെ ചില ആളുകൾ അങ്ങേയറ്റം നിരങ്ങി നിരങ്ങി പോകുന്ന ആളുകളുണ്ടാകും. അങ്ങനെ പോകുന്ന ആളുകളിൽ ചിലരെ സിറാത്തിന് ചുറ്റും സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ആ മുള്ളുകളിൽ അവന്റെ ശരീരം ആ മുള്ളുകളിൽ പതിക്കുകയും, അങ്ങനെ ചില ആളുകൾ ആ മുള്ളുകളിൽ പതിച്ച ചില ആളുകൾ ആ മുറിവോടുകൂടി കഷ്ടപ്പെട്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് കിടക്കുന്ന ആളുകളുണ്ട്. എന്നാൽ വേറെ ചില ആളുകൾ അവർ ആ മുള്ളിൽ തന്നെ കൊളത്തി വലിച്ചുകൊണ്ട് കൂട്ടം കൂട്ടമായി നരകത്തിലേക്ക് വീഴുന്ന അവസ്ഥയും ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ സിറാത്തുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പറഞ്ഞതായി കാണാൻ സാധിക്കും. അബൂ സയ്യിദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും, ബലഗനി അന്നൽ ജിസ്റ അദഖു മിനശ്ശഅറതി വഅഹദ്ദു മിനസ്സൈഫ്. എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, അതെനിക്ക് അറിവ് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം സഹാബത്ത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹദീസിൽ വന്നതുപോലെ തന്നെ മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണിത്. തീർച്ചയായും സിറാത്ത് എന്ന് പറയുന്നത് വാളിനേക്കാൾ മൂർച്ചയുള്ളതായിരിക്കും, എന്നാൽ മുടിയേക്കാൾ നേർത്തതുമായിരിക്കും എന്ന് അദ്ദേഹത്തിന് അറിവ് കിട്ടിയിട്ടുണ്ട് എന്ന്. അത് എങ്ങനെയാണ് പോകുക നമുക്കറിയുകയില്ല. അതിന്റെ കാര്യം അങ്ങനെയാണ്. മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ ധാരാളം നടക്കേണ്ടതില്ല. വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് എങ്കിലും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അമലിന്റെ തോതിനനുസരിച്ച് അവൻ വേഗത്തിൽ പോകുന്നവനാണ്. ഒരുപാട് നേരം അവിടെ നിൽക്കേണ്ടതില്ല. കണ്ണിമ വെട്ടുന്നതിന് മുമ്പ് അത് കിടക്കുന്ന ആളുകളുണ്ട്, കാറ്റിന്റെ വേഗത്തിൽ കിടക്കുന്ന ആളുകളുണ്ട്. എന്നാൽ പാപത്തിൽ മുങ്ങിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആ നടത്തം അവർക്ക് പ്രയാസം തന്നെയായിരിക്കും. അവർക്കതിലൂടെ കൃത്യമായി നടക്കാൻ സാധിക്കുകയില്ല. ഒരു ഹദീസിൽ ആ നടത്തത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അതിൽ സ്ഥാപിക്കപ്പെട്ടതിന്റെ രൂപത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അബൂ സയ്യിദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, സുമ്മ യുതാ ബിൽ ജിസർ, പിന്നീട് നരകത്തിന് മുകളിൽ ഒരു പാലം ഒരു സിറാത്ത് സ്ഥാപിക്കപ്പെടും. ഫയുജ്അലു ബൈന ദഹറൈ ജഹന്നം, ഫയുജ്അലു ബൈന ദഹറൈ ജഹന്നം, അതായത് നരകത്തിന് മുകളിലായിട്ട് ഒരു പാലം സ്ഥാപിക്കപ്പെടും. ഖുൽനാ യാ റസൂലല്ലാഹ് വമൽ ജിസർ, സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ എന്താണ് ഈ ജിസർ എന്ന് പറയുന്നത്, പാലം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദ്ഹലത്തുൻ മസില്ലത്തുൻ, അത് അങ്ങേയറ്റം വഴുക്കുള്ളതാണ്, അതുപോലെ തന്നെ പെട്ടെന്ന് തെന്നിയിട്ട് താഴേക്ക് പതിപ്പിക്കുന്ന കാര്യവുമാണ്. വകലാലീബു വഹസകതുൻ മുഫ്ലഹതഹ, അതുപോലെ തന്നെ അതിൽ കൊളുത്തി വലിക്കുന്ന തോട്ടുകൾ പോലെയുള്ള ഇരുമ്പിന്റെ മുള്ളുകളുമുണ്ട്. ലഹാ ശൗകതുൻ ഉഖൈഫാഉൻ തകൂനു ബിനജ്ദിൻ യുഖാലു ലഹാ അസ്സഅദാൻ, നജിദ് ഭാഗത്തൊക്കെയുള്ള, അഥവാ അടുന്ന് അറിയിക്കുക, നജിദ് ഭാഗത്തൊക്കെയുള്ള സഅദാൻ എന്ന് പറയപ്പെടുന്ന ഒരുതരം മുൾച്ചെടിയാണ് അത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അതുപോലെയാണ്, വേറെ റിവായത്തിൽ കാണാൻ സാധിക്കും അതെങ്ങനെയാണ്, സഅദാൻ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ, സഹാബത്ത് പറയും അതെ, അവിടുന്ന് പറയും സഅദാൻ, അതുപോലെ സഅദാൻ നിങ്ങൾക്കറിയാം, എന്നാൽ അങ്ങനെയാണ്, പക്ഷേ അതിന്റെ വലുപ്പം എത്രയാണ് എന്നുള്ളത് അല്ലാഹു തആലക്കല്ലാതെ വേറെ ആർക്കും അറിയാൻ സാധിക്കുകയില്ല എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെക്കുറിച്ച് പറഞ്ഞതായി കാണാൻ സാധിക്കും. സഹോദരങ്ങൾ, അവിടുന്ന് പറയുകയാണ്, ആ ദിവസത്തിൽ ഓരോ പ്രവാചകന്മാരും അവരുടെ കൗമിന്റെ കൂടെ അവിടെ ഉണ്ടാകുമെന്നാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവരുടെ ഉമ്മത്ത് പോകുന്ന സമയത്ത് അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം, അല്ലാഹു ഇവരെ രക്ഷപ്പെടുത്തണമേ, അല്ലാഹു ഇവരെ രക്ഷപ്പെടുത്തണമേ എന്ന് അവർ ദുആ ചെയ്യുന്നുണ്ടാകും. ആ ദുആക്ക് അതിൽ ഉത്തരം ലഭിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് രക്ഷപ്പെടാൻ സാധിക്കും. അങ്ങനെ ധാരാളം കാര്യങ്ങൾ സിറാത്തുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് അതുപോലെ തന്നെ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, സിറാത്തിന്റെ രണ്ട് ഭാഗങ്ങളിലായിട്ട് അമാനത്തും അതുപോലെ തന്നെ കുടുംബ ബന്ധവും, അത് രണ്ടും അവിടെ സ്ഥാപിക്കുമെന്ന്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അഥവാ ദുനിയാവിൽ അമാനത്ത് പാലിച്ച, വിശ്വസ്തത പാലിച്ച ആളുകൾക്ക് ആ സിറാത്തിലൂടെ പെട്ടെന്ന് പോകാൻ സാധിക്കും. അതുപോലെ കുടുംബ ബന്ധം അത് കൃത്യമായി പാലിച്ച ആളുകൾക്ക് സിറാത്തിൽ പെട്ടെന്ന് പോകാൻ സാധിക്കും. എന്നാൽ കുടുംബ ബന്ധം മുറിച്ചുകൊണ്ട് കുടുംബവുമായി യാതൊരു ബന്ധവുമില്ല, അതുപോലെ വിശ്വസ്തതയും ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും മുള്ളുകളെ പോലെ അവനെ വലിക്കുന്നതായിരിക്കും. അവൻ മുന്നോട്ടേക്ക് കടക്കാൻ സാധിക്കുകയില്ല എന്ന് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സിറാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ അമലുകളെ കുറിച്ചിട്ടാണ്. ആ സിറാത്തിലൂടെ നടന്നു പോകാൻ നമുക്ക് സഹായകമാകുന്നത് അമലുകളാണ്. ആ അമലുകൾ നമുക്ക് പ്രകാശത്തിന്റെ രൂപത്തിലേക്ക് അവിടെ വരുമെന്ന് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെക്കുറിച്ച് പറഞ്ഞതായി കാണാം. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഅ്മിനുകളും മുഅ്മിനാത്തുകളും സത്യവിശ്വാസികളും സത്യവിശ്വാസികളും കാണുന്നതാണ്. യസ് ആ നൂറുഹും ബൈന ഐദീഹിം വബി ഐമാനിഹിം, അവരുടെ മുൻഭാഗത്തോടുകൂടിയും വലതുഭാഗത്തോടുകൂടിയും അവർ പ്രകാശം കാണുന്നതായിരിക്കും. എന്നാൽ മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ പ്രകാശം കാണുകയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ് ചെയ്യുന്നത്? അവർ മുഅ്മിനുകളോട് ചോദിക്കുകയാണ്, യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്തു മുനാഫിഖാത്തു ലില്ലദീന ആമനു. മുനാഫിക്കുകളും മുനാഫിഖാത്തുകളും ആണും പെണ്ണുമായ കപട വിശ്വാസി വിശ്വാസിനികൾ അവരതാ മുഅ്മിനുകളോട് ചോദിക്കുകയാണ്, ഉന്നുറൂന നഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങൾ ഞങ്ങളെ ഒന്ന് നോക്കണം, ഞങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ വെളിച്ചമുണ്ട് കടന്നു പോകാൻ, അവർക്ക് കൂതിരിട്ടാണ് മുന്നോട്ടേക്ക് പോകാനുള്ള വഴി കാണുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ അല്പം വെളിച്ചം ഞങ്ങൾക്ക് നൽകണമെന്ന് പറയും. അപ്പോൾ അവരെ പരിഹസിച്ചുകൊണ്ട് മുഅ്മിനുകൾ അവരോട് പറയും, ഇർജിഉ വറാഅകും ഫൽതമിസൂ നൂറ, നിങ്ങൾ നിങ്ങളുടെ പുറകിൽ തന്നെ ബാക്കോട്ട് നിങ്ങൾ വന്ന വഴിക്ക് തന്നെ തിരിച്ചുപോയിക്കോളൂ, അവിടെ നിങ്ങൾക്കൊരു പക്ഷേ വെളിച്ചം കണ്ടെത്തിയേക്കും എന്ന് പറഞ്ഞ് അവരെ പരിഹസിച്ചുവിടും. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫദുരിബ ബൈനഹും ബിസൂരിൻ ലഹു ബാബുൻ ബാത്തിനുഹു ഫീഹി റഹ്മതു വല്ലാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ്. പിന്നീട് അവർക്കിടയിൽ ഒരു മതിൽ സ്ഥാപിക്കപ്പെടും, ആ മതിലിനൊരു വാതിലുണ്ടാകും, ആ വാതിലിന്റെ ഉള്ളിലാണ് റഹ്മത്തുള്ളത്, അതിന്റെ പുറംഭാഗത്താണ് ശിക്ഷയുള്ളത്. അഥവാ പിന്നീട് അവർക്ക് മുഅ്മിനുകളെ സ്വർഗത്തിന്റെ അപ്പുറത്തേക്കായിട്ടായിരിക്കും കാണുക, ഇവരാണെങ്കിൽ നരകത്തിലേക്ക് പതിക്കുകയും ചെയ്യും. എന്നെല്ലാം ധാരാളം സഹോദരങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. അഥവാ മുനാഫിക്കുകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ദുനിയാവിൽ ബാഹ്യമായി ഇസ്ലാം അംഗീകരിച്ച് മുസ്ലിമാണെന്ന് അനുസരിച്ച് ബാഹ്യമായി കാണിക്കുന്ന ആളുകളാണ്. എന്നാൽ അത്തരക്കാരായ ആളുകൾക്ക് അവർ അങ്ങനെ മുസ്ലിമായിട്ട് തന്നെ പരിഗണിക്കപ്പെട്ട് അവസാനം സിറാത്തിൽ വെച്ച് പിന്നീട് അതിനുശേഷം അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല, അവർക്ക് അവിടെ പൂർണ്ണമായി ഇരുട്ടായിരിക്കും, അവർ നരകത്തിലേക്ക് പതിക്കുന്നതായിരിക്കും എന്നെല്ലാം ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് സിറാത്തുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ധാരാളം ഹദീസുകളിൽ ചിലത്. ഇൻഷാല്ലാ ഇതുമായി ബന്ധപ്പെട്ട് ഈമാൻ ബിൽ യൗമില്ലാഹിറുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാല്ലാ വരും ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ ഓരോ ഘട്ടത്തിലും അത് കൃത്യമായി അല്ലാഹു രക്ഷപ്പെടുത്തുന്ന വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ചെറുതും വലുതുമായ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബ ദഅവാത്തി യാ ഖാളിൽ ഹാജാത്ത്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. والله اعلم, وصلى الله على نبينا محمد وعلى اله وصحبه وسلم. سبحانك اللهم وبحمدك, اشهد ان لا اله الا انت, استغفرك واتوب اليك.